എൻ്റെ പേര് ഗോപിക. ഞാൻ BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥിയാണ്. ഞാൻ വായിക്കാൻ പോകുന്ന കഥ നല്ല സുഹൃത്തുക്കൾ. എഴുതിയത് കിളിരൂർ രാധാകൃഷ്ണൻ. ധർമ്മപുത്രർ വീണ്ടും പിതാമഹനോടൊരു സംശയം ചോദിച്ചു. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരായിരിക്കും? ഏതു തരക്കാരുമായി സംസർഗം പുലർത്തുന്നതാണ് ഉത്തമം? ഈ ചോദ്യങ്ങൾക്കുത്തരമായി ഭീഷ്മ പിതാമഹൻ മറ്റൊരു കഥ പറഞ്ഞു. പണ്ട് ഗൗതമൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ മധ്യപ്രദേശത്ത് ജീവിച്ചിരുന്നു. അയാൾ ഒരിക്കൽ ഒരു യാത്ര പുറപ്പെട്ടു. കുറേ ദൂരം യാത്ര ചെയ്തു ധനികനായ ഒരു ദസ്യുവിൻ്റെ വീട്ടിൽ ചെന്ന് ആഹാരവും ആശ്രയവും ചോദിച്ചു. ദയാലുവായ ആ ദസ്യു ഗൗതമന് അഭയം കൊടുത്തു. ഒരു വർഷത്തേക്ക് കഴിക്കാനുള്ള ആഹാരവും ഒരു വീടും ഭാര്യയായി ഒരു ശുദ്രസ്ത്രീയെയും അയാൾക്കു നൽകി. ഗൗതമൻ ബ്രാഹ്മണനാണെങ്കിലും മറ്റു ദസ്യുക്കൾ ചെയ്യുന്നതുപോലെ വില്ലുമമ്പുമായി പക്ഷിമൃഗാദികളെ വേട്ടയാടിപ്പിച്ചു പാകം ചെയ്തു കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അയാളും ഒരു ദസ്യുവിൻ്റെ ജീവിത രീതി അവലംബിച്ചു. അയാൾക്കതിൽ കുറ്റബോധം ഇല്ലായിരുന്നു. അങ്ങനെ ജീവിക്കെ ഒരു ദിവസം അയാളുടെ ഗ്രാമക്കാരനും പഴയ ചങ്ങാതിയുമായ മറ്റൊരു ബ്രാഹ്മണൻ യാത്രാമധ്യേ ഗൗതമന്റെ ഗൃഹത്തിലെത്തി. തന്റെ ചങ്ങാതി ബ്രാഹ്മണ ജീവിതമൊക്കെ വെടിഞ്ഞ് ഒരു ദസ്യുവായി മാറിയത് കണ്ട് അയാൾക്ക് ദുഃഖം തോന്നി. അയാൾ കുറെ ഉപദേശിച്ചു നോക്കിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. നാട്ടിൽ ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ കുറെ പണം സമ്പാദിക്കാൻ ഇറങ്ങിത്തേച്ചതാണ് ഞാൻ. എന്നെ സഹായിച്ചത് ഈ ദസ്യുവാണ്. ഞാൻ അയാളുടെ ജീവിത രീതി പിന്തുടർന്നതിലെന്താണ് തെറ്റ്? സ്നേഹിതനായ ബ്രാഹ്മണൻ യാത്ര പറഞ്ഞുപോയി. ഒരു ദിവസം മറ്റു ദസ്യുക്കളുമായി കാട്ടിൽ നായാട്ടിനു പോയ ഗൗതമനെയും കൂട്ടരെയും ഒരു ഒറ്റയാനൻ മദയാന വിരട്ടിയോടിച്ചു. ആനയെ പേടിച്ച് നാലു വഴിക്കും അവരോടി. ആ ഓട്ടത്തിനിടയിൽ ഗൗതമൻ ഒരു പർവ്വത ഗർത്തത്തിൽ വീണുപോയി. അതുകൊണ്ട് ആനയുടെ പിടിയിൽ നിന്ന് രക്ഷയും നേടി. ഗൗതമൻ ഒറ്റയ്ക്കായി. ആ ഗർത്തത്തിൽ നിന്നും അയാൾ വിശാലമായ മറ്റൊരു വനപ്രദേശത്തേക്കാണ് നടന്നെത്തിയത്. നന്ദനോദ്യാനം പോലെ പ്രശോഭിക്കുന്ന ആ വനപ്രദേശത്ത് ചന്ദനവും അകിലും ധാരാളമുണ്ടായിരുന്നു. അതുമൂലം അവിടമാകെ സദാ സുഗന്ധം പരന്നൊഴുകിയിരുന്നു. അവിടെ വിശാലവും മനോഹരവുമായ ഒരു തടാകം കണ്ടു. ആ തടാകത്തിലെ ജലത്തിന് ചന്ദന തൈലത്തിന്റെ മണമായിരുന്നു. ആനയെ കണ്ടു പേടിച്ച് ഓടിയതിന്റെ ക്ഷീണവും വിശപ്പും ദാഹവുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗൗതമൻ ആ തടാകക്കരയിൽ കണ്ട ആൽവൃക്ഷത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ വലിയ ആശ്വാസം തോന്നി. സമയം രാത്രിയാകുന്നു. ഈ രാത്രി ഇവിടെ വിശ്രമിക്കാമെന്നയാൾ തീർച്ചപ്പെടുത്തി. അങ്ങനെയിരിക്കുമ്പോൾ അനേകം പക്ഷികൾ പറന്നുവന്ന് ആൽമരക്കൊമ്പുകളിൽ ചേക്കേറി. അക്കൂട്ടത്തിൽ ബ്രഹ്മാവിന്റെ ഇഷ്ടത്തോഴനായ നാഡീജങ്കൻ എന്നും രാജധർമാവ് എന്നും പേരുള്ള ഒരു കൊക്കും ഉണ്ടായിരുന്നു. കശ്യപന് ഒരു ദേവകന്യയിൽ ജനിച്ച പുത്രനായിരുന്നു ഈ ബഗരാജൻ. രാജധർമാവ് തന്റെ ആൽമരച്ചുവട്ടിൽ അതിഥിയായി എത്തിയ ഗൗതമനെ കണ്ട് സ്നേഹാധിക്യത്തോടെ അടുത്തു ചെന്ന് സ്വാഗതം ചെയ്തു. ആതിഥ്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് ആ കൊക്കു വേഗം തടാകത്തിൽ നിന്നും വലിയ വലിയ കുറെ മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് നന്നായി പൊരിച്ച് ഗൗതമന് നൽകി. നല്ല രുചിയുള്ള ആ മത്സ്യം വയറു നിറയെ അയാൾ കഴിച്ചു. അതിനുശേഷം ധാരാളം സാലപുഷ്പങ്ങൾ ആ ആൽത്തറയിൽ വിരിച്ച് ഒരു പൂമെത്ത സൃഷ്ടിച്ചു. അതിൽ ഉറങ്ങിക്കൊള്ളാനും പറഞ്ഞു. ഗൗതമൻ സുഖമായി ഉറങ്ങി. അവന് ഉഷ്ണം തോന്നാതിരിക്കാൻ അപകം തന്റെ ചിറകുകൾ കൊണ്ട് അവനു വീശിക്കൊടുക്കുകയും ചെയ്തു. പിറ്റേന്ന് പുലർച്ചെ ഗൗതമന്റെ വിശദ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിച്ച നാഡീജങ്കനോട് അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തനിക്ക് കുറെ ധനം ആവശ്യമുണ്ടെന്നും അത് തേടി നാട്ടിൽ നിന്നും പുറപ്പെട്ട് ദസ്യുക്കളുടെ നാട്ടിലെത്തിയതും നായാട്ടിനിടയിൽ ആന ഓടിച്ച് കുഴിയിൽ വീണതും അവിടെ നിന്ന് ഈ വനപ്രദേശത്ത് എത്തിയതാണെന്നുമൊക്കെ ഗൗതമൻ വിശദീകരിച്ചു. താങ്കൾക്ക് ധാരാളം ധനം ആവശ്യമുണ്ട് അല്ലെ? വിഷമിക്കേണ്ട, താങ്കളുടെ ഇഷ്ടാനുസരണം ധനം നൽകാൻ കഴിയുന്ന ഒരു ചങ്ങാതി എനിക്കുണ്ട്. അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ഒരു രാക്ഷസ രാജാവാണ്. വിരൂപാക്ഷൻ എന്നാണ് അയാളുടെ പേര്. താങ്കൾ ഇവിടെ നിന്ന് 3 യോജന യാത്ര ചെയ്താൽ വിരൂപാക്ഷന്റെ രാജ്യത്തെത്തും. എന്റെ പേര് പറഞ്ഞാൽ മതി, താങ്കൾക്ക് വേണ്ടതൊക്കെയും അയാൾ തരും. ഈ വാർത്ത കേട്ട് സന്തോഷിച്ച ഗൗതമൻ പ്രഭാതത്തിൽ തന്നെ വിരൂപാക്ഷന്റെ ആസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ അയാൾക്ക് അത്യധികം ഹൃദ്യമായ വരവേൽപ്പാണ് ലഭിച്ചത്. തന്റെ ഉറ്റ ചങ്ങാതിയായ കൊക്കിന്റെ സുഹൃത്താണ് ഗൗതമൻ എന്നറിഞ്ഞപ്പോൾ വിരൂപാക്ഷന് ഏറെ സന്തോഷമായി. വിരൂപാക്ഷന് ബ്രാഹ്മണരോട് വലിയ ഭക്തിയും സ്നേഹവുമാണ്. ദിവസവും 1000 ബ്രാഹ്മണർക്ക് സ്വർണപാത്രത്തിൽ വിശിഷ്ടമായ ആഹാരം നൽകുക എന്നത് അയാളുടെ ഒരു നിത്യനിഷ്ഠയാണ്. ഗൗതമന് അതുപോലെ സ്വീകരണം നൽകി. അതിനു പുറമെ ധാരാളം സ്വർണ നാണയങ്ങളും നവരത്നങ്ങളും ഒക്കെ ചേർന്ന വലിയൊരു നിധി തന്നെ ആ രാക്ഷസൻ സമ്മാനിച്ചു. എന്റെ ആത്മസുഹൃത്താണ് നാഡീജങ്കൻ. അയാളുടെ ചങ്ങാതിയായ താങ്കളെ എനിക്ക് എത്ര സൽക്കരിച്ചാലും മതിയാവില്ല എന്നു പറഞ്ഞ് രാക്ഷസൻ സന്തോഷപൂർവ്വം ഗൗതമനെ യാത്രയാക്കി. ഗൗതമൻ എടുക്കാനാവാത്തത്ര സ്വർണാഭരണം പേറി ക്ഷീണിച്ചു നാടീജങ്ങന്റെ അടുത്ത് മടങ്ങിയെത്തി. അങ്ങേക്ക് സന്തോഷമായോ? വേണ്ടത്ര ധനം കിട്ടിയോ? കൊക്കുരാജൻ ചോദിച്ചു. ഊവ് സുഹൃത്തെ, സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം സ്വർണവും രത്നങ്ങളും എല്ലാം എനിക്ക് വിരൂപാക്ഷൻ നൽകി. അങ്ങേക്ക് തൃപ്തിയായാൽ എനിക്കും സന്തോഷമായി. വിശക്കുന്നുണ്ടാവുമല്ലേ താങ്കൾക്ക്? നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതും പറഞ്ഞ് ഒന്നാം തരം വലിയ മീനുകളെ പൊരിച്ചത് വയറു നിറയെ ഗൗതമന് വിളമ്പിക്കൊടുത്ത് ആ പാവം കൊക്ക്. എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കുറങ്ങാം എന്ന് പറഞ്ഞ് ഗൗതമന് തണുപ്പേൽക്കാതിരിക്കാൻ ഒരു നല്ല അഗ്നികുണ്ഡവും ഒരുക്കിയ ശേഷമാണ് കൊക്ക് ഉറങ്ങാൻ കിടന്നത്. ക്ഷീണം മൂലം കൊക്ക് വേഗം ഉറങ്ങി. എന്നാൽ ഗൗതമൻ ഉറങ്ങിയില്ല. അയാൾ തുടർന്നുള്ള യാത്രയെക്കുറിച്ചുള്ള ചിന്തിക്കുകയായിരുന്നു. തിരികെ ദസ്യക്കളുടെ ഗ്രാമത്തിൽ എത്തണമെങ്കിൽ വളരെ ദൂരം സഞ്ചരിക്കണം. ഈ സ്വർണഭാരവും പേറി അത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ വല്ലാതെ അവശനാകും. പ്രത്യേകിച്ച് ഭക്ഷണമൊന്നുമില്ലാതെ എങ്ങനെ അത്രയും നടക്കും? അപ്പോഴാണ് ആ ദുഷ്ടന് ഒരു ബുദ്ധി ഉദിച്ചത്. ഉറങ്ങുന്ന കൊക്കിനെ നോക്കി അവൻ ചിന്തിച്ചു, ഇവന്റെ ഇറച്ചി നല്ല മയമുള്ളതായിരിക്കും. നല്ല തടിയനായതും കൊണ്ട് ധാരാളം ഇറച്ചിയും കാണും. ഇവനെ കൊന്ന് ഈ രീതിയിൽ വേവിച്ചെടുത്താൽ യാത്രക്കിടയിൽ സുഖമായി കഴിക്കാം. ഈ ചിന്ത ഉദിച്ചതും മറ്റൊന്നും ആലോചിക്കാതെ അവൻ തന്റെ ആതിഥേയനായ ആ പാവം പക്ഷിയെ കഴുത്തു ഞെരിച്ചു കൊന്ന ശേഷം തീയിലിട്ട് ചുട്ടെടുത്തു. കൊക്കിന്റെ തലയും കാലുകളുമൊക്കെ കണ്ടിച്ച് മാറ്റിയിട്ട് മാംസം ഒരിലയിൽ പൊതിഞ്ഞ് കയ്യിലെടുത്ത് ഗൗതമൻ യാത്ര തുടർന്നു. ഒന്ന് രണ്ട് ദിവസം അങ്ങനെ കടന്നുപോയി. തന്റെ ചങ്ങാതി നാടീജങ്കനെ രണ്ടു ദിവസമായി കാണാതായപ്പോൾ വിരൂപാക്ഷൻ എന്ന രാക്ഷസ രാജാവിന് സംശയം തോന്നി. എല്ലാ ദിവസവും തന്നെ കാണാനെത്തുന്ന അയാൾക്ക് എന്തുപറ്റി? അതന്വേഷിച്ചറിയാൻ വിരൂപാക്ഷൻ തന്റെ ദൂതന്മാരെ അയച്ചു. അവർ പോയി നോക്കുമ്പോൾ പാവം നാടീജങ്കന്റെ കരിഞ്ഞ തലയും മുറിഞ്ഞ കാലുകളും മാത്രം കണ്ടു. അവർ മടങ്ങി വന്നു വിരൂപാക്ഷനോട് കാര്യങ്ങൾ പറഞ്ഞു. ഗൗതമൻ എന്ന ദുഷ്ടനാണത് ചെയ്തതെന്ന് വിരൂപാക്ഷന് മനസ്സിലായി. അയാൾ തന്റെ രാക്ഷസ പടയെ അയച്ചു വിരൂപാക്ഷനെ പിടികൂടി. അവന് നൽകിയ സ്വർണവും ധനവും തിരികെ വാങ്ങിയ ശേഷം അവനെ കൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് മൃഗങ്ങൾക്കിട്ടുകൊടുത്തു. പക്ഷെ നന്ദി കെട്ട ആ ദുഷ്ടന്റെ മാംസം ഭക്ഷിക്കാൻ മൃഗങ്ങൾ പോലും തയ്യാറായില്ല. ഗൗതമന്റെ പക്കലുണ്ടായിരുന്ന നാടീജങ്കന്റെ വെന്ത മാംസത്തിൽ അപ്പോൾ ആ വഴി വന്ന സുരഭി എന്ന ദക്ഷപുത്രി അമൃതം തളിച്ചു. നാടീജങ്കൻ പുനർജനിച്ചു. വിരൂപാക്ഷന് സന്തോഷമായി. അവൻ ആ ഭഗസുന്ദരനെ കെട്ടിപ്പിടിച്ചു ആഹ്ലാദിച്ചു. വിരൂപാക്ഷനിൽ നിന്നാണ് ഗൗതമൻ തന്നെ വഞ്ചിച്ചു വധിച്ച കഥ നാടീജങ്കൻ മനസ്സിലാക്കിയത്. പക്ഷേ ഒട്ടും വൈകാര്യമില്ലാതെ ആ പക്ഷിശ്രേഷ്ഠൻ സുരഭിയോട് ഗൗതമന്റെ മൃതദേഹ ഭാഗങ്ങൾ കൂട്ടിയിട്ട് അമൃതതുള്ളികൾ തളിച്ച് അയാളെ പുനർജനിക്കണമെന്ന് അപേക്ഷിച്ചു. അതനുസരിച്ച് സുരഭി രണ്ടു തുള്ളി അമൃത് പകർന്നപ്പോൾ ദുഷ്ടനായ ഗൗതമൻ ജീവനോടെ എഴുന്നേറ്റു വന്നു. അവനെ നോക്കി യാതൊരു പിണക്കവും ഇല്ലാതെ നാടീജങ്കൻ ചിരിച്ചു. പക്ഷെ ഗൗതമന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി. അതോടെ അയാളിലെ എല്ലാ ദോഷവും അകന്നു. സൽഗുണർ സമ്പന്നനായ ഒരു മനുഷ്യനായി അയാൾ മാറി. അയാൾ കൊക്കിന്റെ കാൽക്കൽ നമസ്കരിച്ചു പൊട്ടിക്കരഞ്ഞു. ഇത്തരം സ്നേഹിതന്മാരുണ്ടായാൽ അതൊരു ഭാഗ്യം, മഹാഭാഗ്യം തന്നെയല്ലേ?